മർക്കോസ് അധ്യായം 7. യെരൂശലേമിൽ നിന്നു വന്ന പരീശരും വേദജ്ഞരിൽ ചിലരും യേശുവിന്റെ ചുറ്റും കൂടി. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ ചിലർ ശുദ്ധിയില്ലാത്ത, അതായത് കഴുകാത്ത കൈകൊണ്ട് ആഹാരം കഴിക്കുന്നതവർക്ക് പൂർവികരുടെ പാരമ്പര്യമനുസരിച്ച് പരീശരും യഹൂദരെല്ലാവരും ആചാരപരമായി കൈ കഴുകാതെ ആഹാരം കഴിക്കുകയില്ല. ചന്തസ്ഥലത്ത് നിന്ന് വരുമ്പോഴും ശുദ്ധി വരുത്താതെ ഒന്നും ഭക്ഷിക്കുകയില്ല. പാനപാത്രങ്ങൾ, കുടങ്ങൾ, ഓട്ടുപാത്രങ്ങൾ എന്നിവ കഴുകുക തുടങ്ങി മറ്റനേകം ആചാരങ്ങളും അവർ അനുഷ്ഠിച്ചു. അതുകൊണ്ട് പരീശരും വേദജ്ഞരും യേശുവിനോട്,
അങ്ങയുടെ ശിഷ്യന്മാർ പൂർവികരുടെ പാരമ്പര്യം അനുസരിച്ച് ജീവിക്കാതെ അശുദ്ധമായ കൈകൾ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് എന്തുകൊണ്ടാണ്
എന്ന് ചോദിച്ചു. അതിന് അദ്ദേഹം,
കപടഭക്തരെ, നിങ്ങളെപ്പറ്റി ഈ ജനം അതരങ്ങളാൽ എന്നെ ആദരിക്കുന്നു. അവരുടെ ഹൃദയമോ എന്നിൽ നിന്ന് അകന്നിരിക്കുന്നു. അവർ എന്നെ വ്യർത്ഥമായി ആരാധിക്കുന്നു. അവർ മനുഷ്യരുടെ നിയമങ്ങൾ പ്രമാണങ്ങളായി പഠിപ്പിക്കുന്നു എന്ന് യെശയ്യാവ് പ്രവചിച്ചത് ശരി തന്നെ. നിങ്ങൾ ദൈവകൽപ്പനകൾ വിട്ടുകളഞ്ഞിട്ട് മനുഷ്യരുടെ പാരമ്പര്യങ്ങൾ മുറുകെ പിടിക്കുന്നു
എന്ന് പറഞ്ഞു. അദ്ദേഹം അവരോട് വീണ്ടും പറഞ്ഞു,
സ്വന്തം പാരമ്പര്യങ്ങൾ പാലിക്കാൻ വേണ്ടി കൗശലപൂർവം നിങ്ങൾ ദൈവകൽപ്പനകളെ വിട്ടുകളഞ്ഞിരിക്കുന്നു. നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നും അപ്പനെയോ അമ്മയെയോ ശപിക്കുന്നവൻ നിശ്ചയമായി മരിക്കണം എന്നും മോശെ കൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ നിങ്ങൾ ഒരു മനുഷ്യൻ അപ്പനോടോ അമ്മയോടോ നിങ്ങൾക്കെന്നിൽ നിന്നും ലഭിക്കേണ്ട എല്ലാ സഹായവും കുർബാൻ അഥവാ ദൈവത്തിന് വഴിപാടാണ് എന്ന് പറഞ്ഞാൽ അവന്റെ കടമ തീർന്നു എന്ന് പറയുന്നു. അങ്ങനെ അപ്പനോ അമ്മയ്ക്കോ വേണ്ടി ഒരിക്കലും എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ നിങ്ങൾ അവനെ അനുവദിക്കുന്നുമില്ല. അങ്ങനെ നിങ്ങൾക്ക് പരമ്പരാസിദ്ധമായ സമ്പ്രദായങ്ങളിലൂടെ നിങ്ങൾ ദൈവകൽപ്പനയെ നിഷ്ഫലമാക്കുന്നു. ഇതുപോലെയുള്ള പലതും നിങ്ങൾ ചെയ്യുന്നുണ്ട്.
യേശു ജനക്കൂട്ടത്തെ വീണ്ടും തന്റെ അടുത്തേക്ക് വിളിച്ച് അവരോട്,
എല്ലാവരും എന്റെ വാക്കുകേട്ട് മനസ്സിലാക്കിക്കൊള്ളു. പുറമേ നിന്നുള്ള യാതൊന്നിനും മനുഷ്യന്റെ അകത്തേക്ക് ചെന്ന് അവനെ അശുദ്ധനാക്കുവാൻ സാധ്യമല്ല. പിന്നെയോ, മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്നതാണ് അവനെ അശുദ്ധനാക്കുന്നത്. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ
എന്നു പറഞ്ഞു. ജനക്കൂട്ടത്തെ വിട്ട് അദ്ദേഹം വീട്ടിൽ പ്രവേശിച്ചപ്പോൾ ശിഷ്യന്മാർ ഈ ഉപമയെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു,
നിങ്ങൾ ഇത്ര മന്ദബുദ്ധികളോ?
അദ്ദേഹം ചോദിച്ചു,
പുറമേ നിന്ന് ഉള്ളിലേക്ക് ചെല്ലുന്ന യാതൊന്നിനും മനുഷ്യനെ അശുദ്ധനാക്കാൻ കഴിയുകയില്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? കാരണം അതവന്റെ ഹൃദയത്തിലേക്കല്ല, ഉദരത്തിലേക്കും പിന്നെ ശരീരത്തിന് പുറത്തേക്കുമാണ് പോകുന്നത്.
എല്ലാ ഭക്ഷണവും ശുദ്ധമെന്ന് ഈ വാക്കുകളിലൂടെ അദ്ദേഹം വ്യക്തമാക്കി. അദ്ദേഹം തുടർന്നു,
മനുഷ്യന്റെ അകത്തുനിന്ന് പുറപ്പെടുന്നതാണ് അവനെ അശുദ്ധനാക്കുന്നത്. ദുഷ്ടവിചാരങ്ങൾ, വ്യഭിചാരം, മോഷണം, കൊലപാതകം, പരസംഗം, അത്യാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, ഈർഷ്യ, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ ഉള്ളിൽ നിന്ന് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നു. ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്ന് വന്ന് മനുഷ്യനെ അശുദ്ധനാക്കുന്നു.
യേശു ആ സ്ഥലം വിട്ട് സോർ പ്രദേശത്തേക്ക് പോയി. അദ്ദേഹം ഒരു ഭവനത്തിൽ പ്രവേശിച്ചു. അതാരും അറിയരുതെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. എങ്കിലും തന്റെ സാന്നിധ്യം രഹസ്യമായി വയ്ക്കുക സാധ്യമല്ലായിരുന്നു. ദുരാത്മാവ് ബാധിച്ചൊരു പെൺകുട്ടിയുടെ അമ്മ അദ്ദേഹത്തെക്കുറിച്ച് കേട്ട് വന്ന് അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണു. അവൾ സുറഫൊയ്നീക്കയിൽ ജനിച്ച ഒരു ഗ്രീക്കുകാരിയായിരുന്നു. തന്റെ മകളിൽ നിന്ന് ഭൂതത്തെ പുറത്താക്കുവാൻ അവൾ യേശുവിനോട് അപേക്ഷിച്ചു. യേശു അവളോട്,
ആദ്യം മക്കൾ തിന്ന് തൃപ്തരാകട്ടെ. മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്കിട്ട് കൊടുക്കുന്നത് ഉചിതമല്ലല്ലോ
എന്ന് പറഞ്ഞു.
അതേ കർത്താവേ,
അവൾ മറുപടി പറഞ്ഞു,
എന്നാൽ മേശയുടെ കീഴിലുള്ള നായ്ക്കളും മക്കളുടെ കൈകളിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ തിന്നുന്നുവല്ലോ.
അപ്പോൾ യേശു അവളോട്,
നിന്റെ ഈ മറുപടി നിമിത്തം പൊയ്ക്കൊള്ളുക, ഭൂതം നിന്റെ മകളെ വിട്ടുപോയിരിക്കുന്നു
എന്ന് പറഞ്ഞു. അവൾ വീട്ടിലെത്തിയപ്പോൾ കുട്ടി ഭൂതബാധ ഒഴിഞ്ഞവളായി കട്ടിലിൽ കിടക്കുന്നത്. പിന്നീട് യേശു സോർ പ്രദേശം വിട്ട് സീദോനിലൂടെ ദെക്കപ്പുലി വഴി കടൽപ്പുറത്തേക്ക് പോയി. അവിടെ ചിലർ ഭദ്രനും മൂകനുമായ ഒരു മനുഷ്യനെ അദ്ദേഹത്തിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അയാളുടെ മേൽ കൈവയ്ക്കണമെന്ന് അവർ അദ്ദേഹത്തോട് യാചിച്ചു. യേശു ആ മനുഷ്യനെ ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി തന്റെ വിരലുകൾ അവന്റെ ചെവികളിലിട്ടു, തുപ്പി അവന്റെ നാവിൽ തൊട്ടു. അദ്ദേഹം സ്വർഗത്തേക്ക് നോക്കി ഒരു ദീർഘനിശ്വാസത്തോടെ തുറക്കുക എന്നർത്ഥമുള്ള
യഫദാ
എന്ന് പറഞ്ഞു. അപ്പോൾ അവന്റെ ചെവികൾ തുറന്നു, നാവിന്റെ തടസ്സം നീങ്ങി. അവൻ വ്യക്തമായി സംസാരിച്ചു,
ഇത് ആരോടും പറയരുത്
എന്ന് യേശു കൽപ്പിച്ചു. അദ്ദേഹം എത്രയേറെ കൽപ്പിച്ചുവോ അത്രയേറെ അവൻ അതേപ്പറ്റി സംസാരിച്ചുകൊണ്ടിരുന്നു.
അദ്ദേഹം എല്ലാം നന്നായി ചെയ്തിരിക്കുന്നു. ബധിരർക്ക് കേൾവിയും മൂകർക്ക് സംസാരശേഷിയും നൽകുന്നുവല്ലോ
എന്ന് പറഞ്ഞ് അവർ അത്യന്തം ആശ്ചര്യപ്പെട്ടു.